കൺമുന്നിലുണ്ട് സിനിമകൾക്കുള്ള കഥകൾ. സമീപകാലത്ത് പ്രേക്ഷകരുടെ ഹൃദയം തൊട്ട സിനിമകളിലൊന്നായ ആർക്കറിയാമിലൂടെ സംവിധായകനായ പ്രശസ്ത ഛായാഗ്രാഹകൻ സാനു ജോൺ വർഗീസിന്റെ വിശേഷങ്ങൾ, എസ് അനിൽകുമാർ തയ്യാറാക്കിയ അഭിമുഖം. എന്നെ കൊണ്ടൊരു കഥ പറയാൻ പറ്റുമോ എന്ന് ഒരുപാട് ആലോചിച്ചു. എപ്പോഴോ അതിനുള്ള ആത്മവിശ്വാസം വന്നപ്പോഴാണ് സംവിധാനം ചെയ്യാമെന്ന് തീരുമാനിച്ചത്. സാനു ജോൺ വർഗീസ് പറയുന്നു, പമ്പൻ സിനിമകളുടെ സിനിമാട്ടോഗ്രാഫറായിട്ടുള്ള ആൾ സംവിധായകനാകുമ്പോൾ വലിയ ക്യാൻവാസിലുള്ള വിഷ്വൽ ഇമ്പാക്ട് ഉള്ള ഒരു സിനിമയാണ് പലരും പ്രതീക്ഷിച്ചത്. എനിക്കറിയാവുന്ന ഒരു പശ്ചാത്തലത്തിൽ കഥ പറയാനുള്ള എളുപ്പം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതിന് ഒരു കാരണം. ഞാൻ വളരെ വിശദമായി കണ്ടിട്ടുള്ള ഒരു ലോകത്ത് നിന്ന് കഥ പറയാനായിരുന്നു കൂടുതൽ എളുപ്പം. സാനു കോട്ടയംകാരനല്ലേ? അതെ, കോട്ടയത്തെ പുതുപ്പള്ളിയാണ് എന്റെ നാട്. നാടെന്നും എന്റെ ഒരു നൊസ്റ്റാൾജിയാണ്. ആർക്കറിയാം എന്ന സിനിമയുടെ കഥയിലേക്കുള്ള ലാൻഡിംഗ് എങ്ങനെയായിരുന്നു? ലോകപ്രശസ്ത സംവിധായകനും എഴുത്തുകാരനും അനിമേറ്ററുമൊക്കെയായ ഹയായോ മിയാസാക്കിയെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി എന്റെ സുഹൃത്തും അനിമേറ്ററുമായ ഇ സുരേഷ് എനിക്ക് അയച്ചു തന്നു. ജപ്പാനിലെ നാഷണൽ ടെലിവിഷനിൽ മൂന്ന് ഭാഗങ്ങളിലായി വന്ന ഡോക്യുമെന്ററി ആയിരുന്നു അത്. മിയാസാക്കി കഥ പറയുന്നത് അദ്ദേഹത്തിന് അറിയാവുന്ന ചുറ്റുപാടുകളിൽ നിന്നാണ്. പക്ഷെ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങൾക്ക് അദ്ദേഹം വേറൊരു തലം നൽകും, ഫാന്റസിയുടെ സ്പർശം നൽകും. പോണിയോ എന്ന സിനിമ മിയാസാക്കി ചിത്രീകരിച്ച സമയത്താണ് ആ ഡോക്യുമെന്ററിയും ചിത്രീകരിച്ചിരിക്കുന്നത്. മിയാസാക്കിക്കൊപ്പം ജോലി ചെയ്യുന്ന ഒരാളുടെ കുട്ടിയാണ് പോണിയോ എന്ന സിനിമയ്ക്ക് പ്രചോദനം. ചെറിയ സംഭവങ്ങളിൽ നിന്ന് സിനിമയ്ക്ക് കഥ കണ്ടെത്തുന്ന ആ ശൈലി എനിക്കൊരു പ്രചോദനമായി. സിനിമയ്ക്ക് കഥ കണ്ടെത്തണമെങ്കിൽ പരന്നു പോകേണ്ടതില്ലെന്ന് ബോധ്യമായി. കുറച്ചുകാലമായി ഞാൻ പല സ്ക്രിപ്റ്റുകളും എഴുതുന്നുണ്ടായിരുന്നു. എഴുതിയ പലതും കോവിഡ് സാഹചര്യത്തിൽ സിനിമയാക്കാനാവാതെ പോയി. നമ്മുടെ വീടാണ് എക്കാലവും നമ്മുടെ അഭയം. മുംബൈയിൽ നിന്ന് കോവിഡ് കാലത്ത് അഭയം തേടി നാട്ടിലേക്ക് വീട്ടിലേക്ക് ഭാര്യയും കുട്ടിയും ഒത്ത് ഓടി വന്ന കഥ തന്നെയാണ് ആർക്കറിയാം എന്ന സിനിമയ്ക്ക് പ്രചോദനം. ലോക്ഡൌൺ തുടങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ മുംബൈയിൽ നിന്ന് നാട്ടിലേക്ക് വന്ന സംഭവത്തിന്റെ ഒരു പകുതിയും വീട്ടിൽ വന്ന ശേഷമുള്ള സംഭവങ്ങൾ പിന്നീട് വളർത്തിയെടുത്ത മറ്റൊരു പകുതിയും ചേർന്നാണ് സിനിമയൊരുക്കിയത്. കുറച്ചുകാലം മുൻപേ എഴുതിയ ഒരു ത്രില്ലറിന്റെ ത്രെഡ് കൂടി ചേർത്താണ് രണ്ടാം പകുതി ഒരുക്കിയത്. ഞാനും ഭാര്യയുമായി കഥാപാത്രങ്ങൾക്കൊപ്പം സഞ്ചരിച്ച് ചർച്ച ചെയ്ത് കഥ വളർത്തിയെടുക്കുകയായിരുന്നു. സംവിധായകനായ രാജേഷ് രവിക്കൊപ്പം ഞാനൊരു സിനിമ ചെയ്തിട്ടുണ്ട്. രാജേഷ് ഫ്രീ ആയിരുന്നതിനാൽ രാജേഷിനെ കൊണ്ട് സ്ക്രിപ്റ്റിന്റെ ഒരു ഡ്രാഫ്റ്റ് എഴുതിപ്പിച്ചു. പിന്നീട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന ആ സ്ക്രിപ്റ്റ് പൊളിച്ചെഴുതി. സ്ക്രിപ്റ്റ് പൂർത്തിയായി കഴിഞ്ഞ് സിനിമയുമായി ബന്ധമില്ലാത്ത പലരോടും കഥ പറഞ്ഞു. കഥ ഓക്കെയാണെന്ന് ബോധ്യമായി. പിന്നീടാണ് ബിജു മേനോൻ മുതലുള്ള ആർട്ടിസ്റ്റുകളെ സമീപിക്കുന്നത്. പിന്നീടെല്ലാം പെട്ടെന്ന് സംഭവിച്ചു. എടുത്തു തുടങ്ങി 8 മാസത്തിനുള്ളിൽ സിനിമ ചെയ്തു തീർന്നു. യുക്തിഭദ്രമായ കഥ രൂപപ്പെട്ടു വരാൻ 2.5 മാസം എടുത്തു. സ്ക്രിപ്റ്റ് എഴുതാൻ 8 ദിവസമേ വേണ്ടി വന്നുള്ളൂ. കഥയിൽ ചിലയിടത്ത് ക്ലാരിറ്റി ഇല്ലാതെ വിട്ടുകളഞ്ഞ ഇടങ്ങളുണ്ടെന്ന് തോന്നി. മകളുടെ ആദ്യ ഭർത്താവിനെ കൊല്ലാൻ ഇട്ടിയവരയ്ക്ക് കാരണങ്ങളും ന്യായങ്ങളുമുണ്ട്. ഇട്ടിയവരെ അഗസ്റ്റിനെ പറഞ്ഞു വിശ്വസിപ്പിച്ച കഥയുടെ സ്വഭാവം തന്നെയാണ് സിനിമയുടെ കഥയ്ക്ക്. ഏതോ ഒരു മാനസികാവസ്ഥയിൽ ഇട്ടിയവരെ പറയുന്ന കഥയാണത്. അത്രയും നേരം കണ്ട റിയലിസ്റ്റിക് സ്വഭാവമല്ല അതിനുശേഷമുള്ളത്. ഇട്ടിയവരെ പറഞ്ഞ കഥയിൽ സത്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് സിനിമയുടെ ടൈറ്റിൽ തന്നെ, ആർക്കറിയാം. ഇട്ടിയവരെ എന്ന കഥാപാത്രമാകാൻ ബിജുമേനോൻ തന്നെ ആയിരുന്നു മനസ്സിൽ. ഷറഫുദ്ദീൻ അവതരിപ്പിച്ച കഥാപാത്രത്തെക്കുറിച്ച് പറയാനാണ് പുള്ളിയുടെ അടുത്ത് പോയത്. ഞാനും രാജേഷ് രവിയും കൂടിയാണ് കഥ പറയാൻ പോയത്. മറ്റേ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ എന്ന് ബിജുമേനോട് ചോദിച്ചു നോക്കാമെന്ന് അദ്ദേഹത്തെ കാണുന്നതിന് തൊട്ടു മുൻപാണ് ഞാൻ രതീഷിനോട് പറഞ്ഞത്. ബിജുമേനോൻ റോയിയെ അവതരിപ്പിക്കുകയാണെങ്കിൽ ഇട്ടിയവരെയാകാൻ പ്രായമുള്ള ഒരു ആർട്ടിസ്റ്റിനെ തന്നെ കണ്ടെത്തേണ്ടി വരും. കോവിഡ് കാലത്ത് നല്ല പ്രായമുള്ള ഒരാളെ കൊണ്ട് അഭിനയിപ്പിക്കുന്നതിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. അങ്ങനെ പല ചിന്തകളുമായാണ് ബിജുമേനോട് കഥ പറയാൻ പോയത്. അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് ഇഷ്ടമായി. നന്നായി കൺസീവ് ചെയ്ത സ്ക്രിപ്റ്റാണ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഇട്ടിയവരെ എന്ന ക്യാരക്ടർ ചെയ്യുന്നതിന്റെ സാധ്യതയെപ്പറ്റി ചോദിച്ചു. പുള്ളി ആദ്യം സമ്മതിച്ചില്ല. കുറച്ചൊന്ന് ആലോചിച്ചിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് വേഷം കിട്ടിയത് പോലെ ആകരുതെന്ന് പറഞ്ഞു. മലയാളിയായിട്ടും തുടക്കം ഹിന്ദിയിലായിരുന്നല്ലേ. എന്റെ ഗേൾഫ്രണ്ട് അത് മുംബൈയിൽ ജോലി ചെയ്യുന്നതിനാലാണ് ഞാൻ മുംബൈയിലേക്ക് പോയത്. സന്ദീപ എന്ന ഗേൾഫ്രണ്ട് ഇന്ന് എന്റെ ഭാര്യയാണ്. പരസ്യചിത്ര സംവിധായികയാണ്. ആർക്കറിയാമന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിരുന്നു. എഴുത്തിന്റെ സമയം തൊട്ടേ കൂടെ ഉണ്ടായിരുന്നാൽ ക്രിയേറ്റീവായും പ്രൊഡക്ഷനിലും ഒരേപോലെ സഹായിച്ചിരുന്നു. സന്ദീപ മലയാളിയല്ലേ? അല്ല, ബംഗാളിയാണ്. ഞാൻ മുംബൈയിൽ ചെല്ലുമ്പോൾ സന്ദീപയ്ക്ക് ജോലിയുണ്ട്, എനിക്ക് ജോലിയില്ല. ഹൈദരാബാദ് സിറിൽ യൂണിവേഴ്സിറ്റിയിൽ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു സന്ദീപ. 3 മാസം ഞാൻ ജോലി തേടി നടന്നു. ഒടുവിൽ സന്ദീപയാണ് TV18 എന്ന പ്രൊഡക്ഷൻ ഹൌസിൽ എനിക്ക് ജോലി വാങ്ങിത്തുന്നത്. കുറെ പരസ്യചിത്രങ്ങളും ടി വി പ്രോഗ്രാമുകളും ഒക്കെ ചെയ്തു. നല്ലൊരു കാലമായിരുന്നു അത്. പിന്നീട് സിനിമയിൽ പല ക്യാമറാമാൻമാരുടെ അസിസ്റ്റന്റ് ആവാൻ ശ്രമിച്ചു. ഒടുവിൽ രവി കെ ചന്ദ്രൻ സാറാണ് നീ കൂടെ കൂടിക്കോ എന്ന് പറഞ്ഞത്. ഇൻഡോ UK സംരംഭമായ സ്നിപ്പ് എന്ന സിനിമയിലാണ് അദ്ദേഹത്തോടൊപ്പം ആദ്യം പ്രവർത്തിച്ചത്. സ്വതന്ത്ര ഛായാഗ്രഹകനാകാൻ അവസരം കിട്ടിയ സിനിമ കൈവിട്ടു പോയപ്പോൾ ഞാൻ വിയറ്റ്നാമിലേക്കൊരു യാത്ര പോയി. 1 മാസം നീണ്ടു നിന്ന യാത്ര. തിരിച്ചു വന്നപ്പോൾ ലഭിച്ച അവസരമാണ് പ്രശസ്ത എഡിറ്റർ ചന്ദൻ അറോറ സംവിധാനായ മൈ മാധുരി ദീക്ഷിത് ബെന്നാച്ചാഗ്തിയും എന്ന ഹിന്ദി സിനിമ. ഒരുപിടി പുതുമുഖങ്ങൾ ക്യാമറയ്ക്ക് പിന്നിൽ അണിനിരുന്ന സിനിമയുടെ പരാജയം ഞങ്ങളെയൊക്കെ ബാധിച്ചു. പിന്നീട് കുറച്ചുകാലം ഞാൻ സിനിമ ചെയ്തില്ല. കാർത്തിക് കോളിംഗ് കാർത്തിക് എന്ന സിനിമയിലൂടെയാണ് തിരിച്ചു വന്നത്. അത് കഴിഞ്ഞ് കേരളത്തിൽ വന്ന് ഇലക്ട്ര ചെയ്തു. കമൽഹാസൻ സാറിനൊപ്പം വിശ്വരൂപം ചെയ്തു. വിശ്വരൂപത്തിന്റെ 2 ഭാഗത്തിന്റെ വലിയൊരു ശതമാനം ആദ്യ ഭാഗത്തിന് വേണ്ടി ഷൂട്ട് ചെയ്തതാണ്. വിശ്വരൂപൻ 2 പ്രിൻസിപ്പൽ ഫോട്ടോഗ്രാഫിയിൽ ഞാനില്ല, അത് ശ്യാമത്താണ് ചെയ്ത്. ശ്യാമും ഞാനും ഒരുമിച്ച് അസിസ്റ്റന്റായി ജോലി ചെയ്തിരുന്നവരാണ്. ഞാൻ മറ്റു സിനിമകളുടെ തിരക്കിലായപ്പോൾ ശ്യാം ചെയ്യുകയായിരുന്നു. 2 ഭാഗത്തിൽ ആ മിലിറ്ററി പാട്ടും ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു. കമൽഹാസനൊപ്പവും വസീറിൽ അമിതാഭ് ബച്ചനൊപ്പവും പ്രവർത്തിച്ച അനുഭവങ്ങൾ. അവർക്ക് എല്ലാ ബഹുമാനവും കൊടുക്കുമ്പോൾ ഒരു സെലിബ്രിറ്റിയുടെ ഉള്ളിലെ സാധാരണ മനുഷ്യരുമായാണ് ഞാൻ ഡീൽ ചെയ്യാറുള്ളത്. നമ്മുടെ കഴിവും അവരുടെ കഴിവും എല്ലാം ഒത്തുചേരണം, അല്ലാതെ താരമെന്ന ചിന്ത മനസ്സിൽ വരാറില്ല. മഹേഷ് നാരായണന്റെ ടേക്ക് ഓഫിലൂടെയായിരുന്നു മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവ്. മഹേഷും ഞാനും വളരെ കാലമായുള്ള സുഹൃത്തുക്കളാണ്. ഞങ്ങളുടെ സംസാര രീതിയും വസ്ത്രധാരണ രീതിയും തമ്മിലുള്ള സാമ്യം പലരും പറയാറുണ്ട്. ഇന്റർനെറ്റിൽ പലയിടത്തും എന്റെ ഫോട്ടോ സെർച്ച് ചെയ്താൽ കിട്ടുന്നത് മഹേഷിന്റെയും മഹേഷിന്റെ ഫോട്ടോ സെർച്ച് ചെയ്താൽ കിട്ടുന്ന എന്റെയും ആയിരിക്കും. ടേക്ക് ഓഫ് കഴിഞ്ഞ് രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളിന്റെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. രതീഷ് ആർട്ടിസ്റ്റിന്റായി വരുന്ന കാലം തൊട്ടുള്ള കൂട്ടാണ്. ആർക്കറിയാമിന്റെ പ്രൊഡക്ഷൻ ഡിസൈനറും രതീഷായിരുന്നു. എവിടെയാണ് ആർക്കറിയാം ചിത്രീകരിച്ചത്? പാലയ്ക്കടുത്തുള്ള ഇടനാടിലാണ്. എന്റെ അച്ഛനും അമ്മയും പുതുപ്പള്ളിയിൽ താമസിക്കുന്ന വീട് മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഈ കഥ എഴുതിയത്. അടുത്ത സിനിമ തെലുങ്കിൽ ശ്യാം സിംഗ് റോയ് എന്ന സിനിമയുടെ ക്യാമറ ചെയ്യുന്നു. ഇനിയൊരു 10 ദിവസത്തെ ഷൂട്ടിംഗ് കൂടി ബാക്കിയുണ്ട്. ലോക്ക്ഡൌൺ വന്നപ്പോൾ മുടങ്ങിപ്പോയതാണ്. ഞാനിയാണ് നായകൻ. കുറെ കഥകൾ കേൾക്കുന്നുണ്ട്. എഴുതാനുള്ള ആവേശമുള്ളതുകൊണ്ട് നാട്ടിൽ തന്നെ കൂടാനും പരിപാടിയുണ്ട്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന അറിയിപ്പ് എന്ന സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആർ ഡയറക്ടർ ജ്യോതിഷ് ശങ്കർ സംവിധായകൻ എന്ന സിനിമയും കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്ന നോവലാണ് സിനിമയ്ക്ക് ആധാരം. സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമയുടെ എഴുത്ത് തുടങ്ങി. മുംബൈയിലല്ലേ സ്ഥിരതാമസം. 26 വർഷമായി മുംബൈയിൽ താമസം തുടങ്ങി. ഒപ്പം സന്ദീപയും മകൾ മിയാക്കോയും. സന്തോഷമുള്ള കുഞ്ഞെന്നാണ് മിയാക്കോ എന്ന ജാപ്പനീസ് വാക്കിന്റെ അർത്ഥം.